ദൈവത്തോടും പരിശുദ്ധ കന്യാമറിയത്തോടും കൂടുതൽ ഭക്തിയിൽ വളരാൻ കാരണമായ സംഭവം. സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ എഴുതുന്നു, ബൊലേറയ്ക്കും ലോറിക്കുമിടയിലെ ജപമാലകൾ. മറക്കാനാവാത്ത ഒരു ദിനമാണ് 2002 സെപ്റ്റംബർ 7. അന്ന് ഞാൻ മധ്യപ്രദേശിലെ പാച്ചോർ എന്ന പട്ടണത്തിൽ ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഉജ്ജയിൻ രൂപതയ്ക്ക് കീഴിലുള്ള പ്രാർത്ഥനാ നികേതൻ എന്ന ചെറിയ ധ്യാനകേന്ദ്രത്തിന്റെ പരിധിയിലുള്ള സ്കൂളാണത്. ഞാൻ സ്പോർട്സ് മേഖലയിൽ നിന്ന് വിട പറഞ്ഞിട്ട് അധിക നാൾ ആയിട്ടില്ല. ഒരു സന്യാസിനിയായി തീരും എന്നൊന്നും അന്നാളുകളിൽ ചിന്തിച്ചിട്ടുപോലുമില്ല. കാരണം അന്നെല്ലാം ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്ന കാലമാണ്. അതായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ വിശ്വാസി. പക്ഷേ അക്കാലത്ത് അവിടുത്തെ ഇടവക പള്ളിയോട് ചേർന്ന ധ്യാനകേന്ദ്രമായ പ്രാർത്ഥനാ നികേതനിൽ 365 ദിവസവും 24 മണിക്കൂർ ആരാധനയുള്ള സമയമായിരുന്നു. ഇൻഡോർ, ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കാനെത്തും. പച്ചോറിലെത്തിയ ശേഷം ഞാനും ചില ദൈവിക അനുഭവങ്ങൾ അടുത്തറിഞ്ഞതിനാൽ പതിയെ പതിയെ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം. സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 7 ശനിയാഴ്ച രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ 7 ടീച്ചേഴ്സ് 5 സിസ്റ്റേഴ്സിന്റെ കൂടെ സിസ്റ്റേഴ്സിന്റെ വാഹനമായ ബൊലോറോയിലാണ് പള്ളിയിൽ പോയത്. ജാഗരണ പ്രാർത്ഥനയ്ക്കിടെ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ സക്കറിയാസ് തുടിപ്പാറ MST പള്ളിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു, എല്ലാവരും വളരെ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം കുറേ ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നത്. സക്രിയാസച്ചിനെ പറ്റി പറഞ്ഞാൽ അല്പം പ്രായം ചെന്ന ദൈവകൃപ നിറഞ്ഞ ഒരച്ഛനായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയുടെ മനുഷ്യനും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരിൽ ഒരാളും കൂടിയായിരുന്നു ആ വൈദികൻ. അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചു. കാരണം ആ രാത്രിയിൽ ഭോപ്പാലിൽ നിന്ന് ഒരു കൂട്ടം വിശ്വാസികൾ ആ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരാപത്തും സംഭവിക്കരുത് എന്ന് യാചിച്ച് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 10:25 ആയപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളോട് തിരിച്ചു പോകാനായി എല്ലാവരും വാഹനത്തിൽ കയറാൻ പറഞ്ഞു. എനിക്ക് അന്ന് രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും കൂട്ടത്തിലുള്ളവർ എല്ലാവരും പോകുന്നത് കണ്ട് ഒപ്പം പുറപ്പെട്ടു. പള്ളിമുറ്റത്ത് കിടക്കുന്ന വാഹനത്തിൽ ഞങ്ങൾ കയറിയപ്പോൾ സക്രിയാസച്ചൻ ഒരു ജപമാലയും കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നിലെ ഡോർ അടയ്ക്കുന്നതിനു മുമ്പായി അച്ഛൻ ഞങ്ങൾക്ക് ആശീർവാദം നൽകി. ഞാൻ ഏറ്റവും പിന്നിൽ ഒരു സൈഡിലാണ് ഇരുന്നത്. പള്ളിമുറ്റത്തിന്റെ ഗേറ്റ് കടന്ന് 30 മീറ്റർ കഴിഞ്ഞാൽ ആഗ്ര മുംബൈ നാഷണൽ ഹൈവേയാണ്. ഞങ്ങളുടെ ബൊലോറോ ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറുമ്പോഴും സക്രിയാസച്ചൻ തന്റെ കൊന്തയും പിടിച്ച് ആ ഗേറ്റിങ്ങിൽ തന്നെ നിന്നിരുന്നു. പോക്കറ്റ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് കയറിയതും ഒരു വലിയ പ്രകാശഗോളം ഞങ്ങളുടെ കണ്ണിനെ മഞ്ഞളിപ്പിച്ചു കളഞ്ഞതും ഞങ്ങളുടെ ബൊലോറോ ആടിയുലയുന്നതും ഞങ്ങളെല്ലാവരും കൂടി അലറി വിളിക്കുന്നതും 1 സെക്കൻഡിൽ കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പസമയമെടുത്തു. ഞങ്ങളുടെ വാഹനം ചീറിപ്പാഞ്ഞുവന്ന ഒരു ചരക്കു ലോറിയുടെ മുന്നിലേക്കാണ് ചെന്ന് ചാടിയത്. ഡ്രൈവ് ചെയ്തിരുന്ന സിസ്റ്റർ ശ്രദ്ധിച്ചാണ് ഹൈവേയിലേക്ക് കയറിയതെങ്കിലും രാത്രി സമയമായിരുന്നതിനാൽ സിസ്റ്ററിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ചരക്ക് ലോറി ആയിരുന്നെങ്കിൽ പോലും ആ ലോറി നല്ല സ്പീഡിലായിരുന്നു. ഞങ്ങളുടെ വാഹനത്തെ ഇടിക്കാതിരിക്കാൻ ലോറിയുടെ ഡ്രൈവർ ലോറി വലത്തോട്ട് ആഞ്ഞു വീശി. ഞങ്ങളുടെ ബൊലോറോ ഓടിച്ചിരുന്ന സിസ്റ്റർ ഇടതുവശത്തോട്ടും ആഞ്ഞു വീശി. ചരക്ക് ലോറിയുടെ ഭാരം മൂലം ലോറി റോഡിന്റെ വലതുവശത്തേക്ക് ഭയാനകമായ ഒരു ശബ്ദത്തോടെ മറിഞ്ഞു. ഞങ്ങളുടെ വാഹനം ഇടതുവശത്തേക്ക് ഇടിച്ചു നിന്നു. ദൈവാനുഗ്രഹം കൊണ്ട് മറിഞ്ഞില്ല. ഇതിനെല്ലാം ദൃക്സാക്ഷിയായി പള്ളിമുറ്റത്തെ ഗേറ്റിംഗിൽ അപ്പോഴും സക്രിയാസച്ചൻ കൈകളിൽ ജപമാലയെ മുറുകെ പിടിച്ച് നിന്നിരുന്നു. എല്ലാം തീർന്നു എന്ന് ഒരു നിമിഷം ഓർത്തു. എങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ കരവലയത്തിന്റെ തണലിൽ ഞങ്ങൾ 12 പേരും ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഭയാനകമായ ശബ്ദം കേട്ട് പള്ളിയിൽ അപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരച്ഛനും വിശ്വാസികളും പുറത്തേക്ക് വന്നപ്പോൾ സക്രിയാസച്ചനും അച്ഛന്റെ പിന്നാലെ ഗേറ്റ് അടയ്ക്കാൻ വന്ന ഒരു ബ്രദറും കൂടി ലോറിക്കാരുടെ അടുത്തെത്തി അവരെ പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അവിശ്വസനീയമെന്നത് ഈ അപകടം സംഭവിക്കുന്നത് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലാണ് എന്നതാണ്. കാരണം 30 മീറ്റർ അകലെ പള്ളിയുടെ ആനവാതിൽ തുറന്നിട്ടിരിക്കുന്നതിലൂടെ കൃത്യമായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ദൈവത്തിന്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 12 പേരും ആ വലിയ ലോറിക്ക് കീഴിൽ ഞെരിഞ്ഞമരുമായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതുപോലെ ഞങ്ങളുമായി കുറേ ശവപ്പെട്ടികൾ നിരന്നിരിക്കുമായിരുന്നു. 2002 സെപ്റ്റംബർ 8 രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയായിരുന്നു. ഈ ഒരു ജീവിതാനുഭവം എനിക്കും എന്റെ കൂട്ടുകാർക്കും ദൈവത്തോടും പരിശുദ്ധ കന്യാമറിയത്തോടും കൂടുതൽ ഭക്തിയിൽ വളരാൻ കാരണമായി. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധ അമ്മയിലും ദൈവത്തിലും ആശ്രയിക്കാനുമുള്ള ആത്മവിശ്വാസവും ആ സംഭവം നൽകി. അന്നുമുതൽ ആത്മീയതയിൽ വളരുവാൻ കൂടുതൽ സമയം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയിൽ പരിപാടിയിൽ എല്ലാ ദിവസവും മടികൂടാതെ പങ്കെടുത്തു തുടങ്ങി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കു വേണ്ടിയും ദൈവമഹത്വത്തിനു വേണ്ടിയും മാത്രമാണെന്ന് വ്യക്തമാകുന്നു. എം എസ് ടി സന്യാസ സഭയുടെ ഭരണജ്ഞാനത്തുള്ള പ്രീസ്റ്റ് ഹോമിൽ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളാൽ കഴിയുന്ന സക്രിയ സച്ചിനെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഒരു സ്ട്രോക്ക് മൂലം ഭൂതകാലം പാടെ മറന്നുപോയ സക്രിയ സച്ചൻ എന്നെ തിരിച്ചറിയാറില്ലെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അല്പസമയം അച്ഛനോട് സംസാരിച്ചിരിക്കും. അവസാനം പോരാൻ നേരത്ത് അച്ഛൻ എനിക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിന്റെ ശക്തി ഇന്നും അച്ഛനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ദൈവപരിപാലനയുടെ ശക്തമായ അനുഭവത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് അച്ഛനരികിൽ നിന്ന് മടങ്ങാറുള്ളത്. എന്നും ഓർക്കാം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം സുരക്ഷിതമായ അഭയസങ്കേതമാണ്. അമ്മയുടെ പ്രാർത്ഥനയാൽ ലഭിച്ച ഈ രണ്ടാം ജന്മത്തിൽ എന്റെ ദൈവവിളി കണ്ടെത്താൻ സാധിച്ചു. ആ വിളി സ്വീകരിച്ച് സന്യാസിനിയായി വ്രതം ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ച നല്ല ഈശോയ്ക്കും എനിക്കായി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞാൽ തീരുമോ? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49.